കർത്താവിൻ്റെ കൃപയാൽ സാധുവാകിയ എളിയവനും നിങ്ങളുടെ മധ്യയിൽ കർത്താവ് ഇന്ന് എളിയവനെ ഒരു സാക്ഷിയായി നിർത്തിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന സന്നിധരായിരിക്കുന്ന ദൈവമക്കൾ എല്ലാ പേരിനും ദൈവദാസന്മാരനും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനായ പത്രോസ് യേശുവിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ച്, കർത്താവേ, ഞാൻ എല്ലാവറ്റെയും വിട്ട് വെറുത്ത് നിൻ്റെ പക്ഷത്തിലേക്ക് ഞങ്ങൾ വന്നു, ഞങ്ങൾക്ക് എന്താ നീ തരും? നല്ല ഒരു ചോദ്യമാണ്. അല്ലേലൂയ. കർത്താവ് പറഞ്ഞ്, എൻ്റെ നാമത്തിനിമിത്തം, എൻ്റെ നാമത്തിനിമിത്തം, അത്രയ്ക്ക് വിലയേറപ്പെട്ട നാമം യേശുവിൻ്റെ നാമം. അല്ലേലൂയ. ആ നാമത്തെ അറിയുന്നവർ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. അല്ലേലൂയ. എൻ്റെ നാമത്തിനിമിത്തം ഈ ഭൂമിയിൽ അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ ഭാര്യയെയോ മക്കളെയോ വീട്ടെയോ നിലത്തെയോ ഏതെങ്കിലും വിട്ടവൻ എവനും അങ്ങിൽ ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ രണ്ട് കാര്യം പ്രോമിസ് ചെയ്തില്ല കർത്താവ്. ഒന്ന് അപ്പൻ, രണ്ടാമത്തത് ഭാര്യ. ഇത് ഇല്ലാതെ 100 മടങ്ങ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തരും. തുൻപത്തോട് 100 മടങ്ങ് ഇവിടെ തരും. അത് മാത്രമല്ല, 12 ഗോത്രപിതാക്കന്മാരുടെ 12 സിംഹാസനത്തെ നിങ്ങൾക്ക് തരും. ലേലുയ. നിത്യജീവനെയും നിങ്ങൾ സ്വന്തമാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു. അതുപോലെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിനിമിത്തം എൻ്റെ ഭവനത്തെയും എൻ്റെ വീട്ടെയും എൻ്റെ സഹോദരങ്ങളെയും വിട്ട് 13-ാമത്തെ വയസ്സിൽ ഒരു കാൽച്ചട്ട നിക്കറും ഷർട്ടുമായിട്ട് എൻ്റെ ഭവനത്തെ വിട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിന് ഒരുവിധമായ പ്രയാസവുമില്ല. എന്നാൽ സന്യാസിത്വം ആസരിച്ച് കസായ വസ്ത്രം ധരിച്ച് ഇറങ്ങിയ ഉടനെയാ അവരിന് എന്തൊരു ഭയങ്കര ദുഃഖമുണ്ടായത്. ഇവനെൻ്റെ മകനുമല്ല, ഇവനെ ഞാൻ പ്രസവിച്ചിട്ടുമില്ല എന്ന് എൻ്റെ മാതാ പറഞ്ഞു. എന്നാൽ ഒന്ന് പറയട്ടെ, ഇന്ന് എനിക്ക് ദൈവം ലോകം മുഴുവതിലും, കർത്താവ് പറഞ്ഞ 100 മടങ്ങ്, 1000 കണക്കായ മാതാക്കളെ തന്നിട്ടുണ്ട്. അല്ലേലൂയ. കാരണം അപ്പനെ തരാത്തത്, 1-ാമത്തെ അപ്പോസ്തലന് ക്രിസ്തുവ ആത്മീക പിതാവ്. അല്ലേലൂയ. എന്നാൽ നമുക്ക് അനേക ആത്മീക പിതാക്കന്മാരുണ്ട്. അതുപോലെ അനേക അപ്പച്ചന്മാരെയും കർത്താവ് തന്നു. ചില സഹോദരങ്ങളിന് പകരം ഈ ഭൂമി എങ്കും പറഞ്ഞു തീരാം എണ്ണിത്തീരാം പറ്റാത്ത സഹോദരങ്ങളെ തന്നു. ഒരു ഭവനം വിട്ട് ഇന്ന് 1000000 ഭവനമെന്നറിയാമോ? അല്ലേലൂയ. ഈ സിയാറ്റിൽ മാത്രമേ എനിക്ക് 1000 ഭവനം. അല്ലേലൂയ. ചിക്കാഗോയിൽ വച്ച് പാസ്റ്റർ തോമസ് ജോസഫ് കണ്ട് എനിക്ക് ടിക്കറ്റ് എടുത്തു തന്ന് ഇവിടെ വരണമെന്ന് ക്ഷണിച്ച് നിർബന്ധിച്ച് എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഭവനത്തെക്കാൾ എല്ലാ സ്വാധീനം തന്ന് എൻ്റെ അമ്മയേക്കാൾ എനിക്കെല്ലാവറ്റെയും കരുതി സഹോദരി ശാന്തമ്മ സിസ്റ്ററും ചെയ്തു. അതുപോലെ ഇവിടെ 3 അമ്മച്ചിമാരെ ദൈവം തന്നു, 3 സഹോദര സഹോദരങ്ങളെ തന്ന് എൻ്റെ ദൈവം നടത്തുന്ന വിധത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും പ്രാർത്ഥനയിലും സഹായത്തിലും ദൈവദാസനും എയർപോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇന്നും ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇപ്രകാരം നനച്ചിരിക്കാതെ ഒരു മീറ്റിങ്ങും ഇവിടെ നമുക്ക് അറേഞ്ച്മെൻ്റ് ചെയ്ത് തന്ന് ദൈവവചനം ഇങ്ങനെ നാം അവൻ്റെ പാദത്തിലിരുന്ന് ചിലരെ പ്രാപിക്കുവാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച എല്ലാ ദൈവമക്കളനും ഹൃദയപൂർവമായ എന്ന നന്ദിയെ രേഖപ്പെടുത്തുന്നു. അല്ലേലൂയ. അല്ലേലൂയ. அப்போ கர்த்தாவின் நாமம் விழிச்சு பரையின் அவன் நாமத்தை விசுவசிக்கிற தெய்வ மக்களுக்கு பரஞ்சு தீராத்த நன்மகள் ஈ பூமியில் உண்டு. ஈ நாமத்தில் இன்னும் பிரசனங்கள் உள்ளது, அதான் எந்த விஷயம். ஈ நாமத்தில் இன்னும் அநேக டினாமினேஷன், காரணம் எந்த ஒருத்தன் பரையின் பிதா புத்திரன் பரிசுத்தாத்மாவும் மூணான, ஒராள் பரையின் மூணும் ஒன்னான், ஒரு கூட்டர் பரையின் இது ஒன்றும் வேண்டா ஒள்ளி ஜீசஸ் நேம், ஒருத்தன் பிரதரன் பரையின் ஒருத்தர் சிஸ்டர் பரையின் ஒருத்தன் பாப்டிஸ்ட் பரையின், எந்தெல்லாம் டினாமினேஷன் நோக்கணும். ஒருத்தன் ஆபரணம் இடருதன்னு பரையின் ஒருத்தர் இடாமது தோஷம் இல்லைன்னு பரையின் ஒருத்தர் தலைமூடணும்னு பரையின் ஒருத்தர் அதின் அவசியம் இல்லைன்னு பரையின் ஒருத்தர் கொச்சுங்களை ஸ்நானப்படுத்தணும் மற்றவன் பரையின் அங்கே அல்ல முதிர்ந்த ஸ்நானமாக எடுக்கணும். ஒரு கூட்டர் பரையின் ஞங்கட சபையா ஒன்னாமத்தது மற்றதெல்லாம் ரெண்டாமத்ததா. ஈ மார்க்கத்தில் ஈ ஒற்ற நாமத்தில் எந்தெல்லாம் வித்தியாசங்கள். சாத்தான் லோக வானத்திலும் பூமியிலும் மேலாய ஏக நாமத்தை விட்டு கிறிஸ்துவனை விட்டு அவன் கிருபையை விட்டு அவன் சிரத்தைய மாற்றி நசிப்பிக்க வேண்டி சாத்தான் எடுத்திருக்கிற தந்திரம் வந்து எல்லாரும் ஓர்த்து கொள்ளணும். அல்லேலூயா, அல்லேலூயா. ஏது சபையான சத்திய சபை, யாரான உத்தம கிறிஸ்தியானி, எங்கே ஜீவிச்சா நாம் சொர்க்கராஜ்யம் போவா, லோகத்தின் அவசானம் எப்போளா, ஏது ஞானஸ்நானமா சரி, ஒரு ரட்சிக்கப்பட்ட பைதல அல்ல வீட்டு ஜனனம் பிராபிச்சவன் எங்கே இருக்கணும் என்னுள்ள தெய்வத்தின் அடிஸ்தானமாய உபதேசங்கள் ஈ வேத புஸ்தகத்தில் உண்டு. அல்லேலூயா, அல்லேலூயா. ஒரு கர்த்தாவு, ஒரு ஆத்மாவு, ஒரு பிதாவு, அடுத்தது ஒரு விசுவாசம், ஒரு ஸ்நானம், ஒரு விசுவாசம், அல்லேலூயா. ஒரு ஆத்மாவு, இதனை குறித்து நாம் ஆத்தியம் நம்ம நாதனாகிய இயேசுவினை ஆத்தியம் படிச்சங்கள், அவனை கண்டங்கள், அவனை தரிசிச்சங்கள், அவன் ஜீவிதம் நான் காணுவங்க எல்லா சோத்தியத்தின் ஆன்சர் அதில் லபிக்கும். அல்லேலூயா, அல்லேலூயா. அதுகொண்டா பவுலோஸ் கொரிந்திய சபைக்கு எழுதும்போ அவன் ஒரு காரியம் பரஞ்சு அவ்வாயுட மனசினை சாத்தா வஞ்சிச்சு வசப்படுத்தியது போல நீங்கள மனசு கிறிஸ்துவினை விட்டு வஞ்சிக்கப்படுமோ என்று ஞான் பயந்து இருக்கிறது ஓர்மிப்பிச்சு. மனசிலாயோ, நீங்கள மனசுகளை கிறிஸ்துவில் நின்று மாற்றுவான மரியாதை கொண்டு வந்து இடையிலாக்கி நோக்கணும். இன்று வேத புஸ்தகம் வர தெற்றானது எத்தனையோ மோர்மோன் அவர் ஈ வேத புஸ்தகம் விசுவசிக்கத்தில்ல. கிங் ஜேம்ஸ் வெர்ஷன், நியூ இன்டர்நேஷனல் வெர்ஷன், ஏதெல்லாம் கார்பேஜ் உண்டோ எல்லாம் இவட வந்தாய். மனசிலாயோ, காரணம் எந்த, காரணம் எந்த, விசுவசிக்கிறவன் என்ற இயேசுவினை விசுவசிச்சால் மதி. அல்லேலூயா. புத்திரனை விசுவசிக்கிறவன் நித்திய ஜீவன் உண்டு, புத்திரனை விசுவாசிக்காதவன் மேல் தெய்வத்தின் கோப ஆக்கின நிலநிற்கும். அதா நாம் ஆத்தியமாய்ட்டு அறிஞ்சிருக்கணும். எபிரேய லேகனம் மூணாம் அத்தியாயத்தின் ஒன்னாமத்த வாக்கு வாய்க்காம். எபிரேய லேகனம் மூணாமத்த அத்தியாயத்தின் ஒன்னாமத்த வாக்கு, அதுகொண்டு விசுத்த சகோதரன்மாரே சொர்க்கிய விழிக்கு ஓகரிக்காராய், பரம விழிக்கு சொர்க்க ராஜ்யத்தின் வேண்டி தெய்வம் விழிச்சுட்டுள்ள விழிக்கு ஒருத்தன் பாத்திரவானாய் யோக்கியவானாய் காணப்படுந்தவன் எந்த செய்யணும், நோக்கணும். நாம் சீகரிச்சு பரையின் அப்போஸ்தலனும் மகா புரோகிதனுமாகிய இயேசுவின சிரத்திச்சு நோக்கணும். ஒன்னு குறிஞ்சியர் ரெண்டு ஒன்னு கூட வாய்க்காம் வேகம். ஒன்னு குறிஞ்சிய லேகனம் ரெண்டாம் அத்தியாயத்தின் ஒன்னாமத்தை வாக்கியம். வசனத்தின்றையோ ஞானத்தின்றையோ வைபவம் கூடாது தெய்வத்தின் சாட்சியம் நான் நீங்களோடு பிரஸ்தாபிக்குவான் வந்திருக்கிறது. எங்கே சாட்சியம் பிரஸ்தாபிக்குவா? குருசிக்கப்பட்டவனாக இயேசு கிறிஸ்துவ அல்லாத மற்ற ஒன்றும் பரையவான் எனக்கு இல்லைன்னு பவுலோஸ் பரையின்னு கேட்டோம். அல்லேலூயா, அல்லேலூயா. குருசிக்கப்பட்டவனாக கிறிஸ்துவன அல்லாத வேற வசனத்தையோ வேற ஒரு வசனத்தையோ ஒரு கிஸ்டரியையோ ஒரு சயின்ஸையோ ஒரு பூமி சாஸ்திரத்தையோ பரையவான் அல்ல ஞான் இவட வந்தது. நீங்கள் அறியணும். காரணம் புரோகிதத்துவம் ஒன்று தெய்வம் உண்டாக்கி அடுத்தது எந்த செய்து பழைய நேமம் யோவான் காலம் வரைக்கும் புரோகிதத்தை தெய்வம் இவட ஸ்தாபிச்சு. ஒரு மனுஷன் தெய்வத்திலேக்கு கடக்கணுமெங்கி புரோகிதன் வழி மாத்திரமே எந்த செய்ய பற்றும். அவன் மகா பரிசுத்த ஸ்தலத்திலேக்கு அவன் வந்து சேரா பற்றும். பிரகாரத்தில் இருக்கின்ற ஜனத்தின் மகாபுரோகிதன் ரத்தமோ கண்ணுகாலியிட சாம்பலோ தெளிச்சு அவன் சுத்திகரணம் பிராபிச்சால் மாத்திரமே அவன் விசுத்த ஸ்தலத்திலேக்கு வரான் பற்றும். மகாபுரோகிதன் அதிவிசுத்த ஸ்தலத்தில் வருஷத்தின் ஒருக்கால் பிரவேசிக்குமாயிருந்தான். என்னால் யோகனாந்த காலம் முதற்கொண்டு கர்த்தாவாகிய இயேசு வெளிப்பட்டதின்ற சேஷம் அவன் அப்போஸ்தல சிசூஷைய அவன் ஸ்தாபிச்சு வச்சு. மனசிலாயோ? ஆரா அப்போஸ்தலன்? ஒன்னாமத்தவன் பத்ரோஸ், மூப்பன் அல்லது முந்தினவன். இ பத்ரோஸ் ஒன்னாமத்த அப்போஸ்தலன். அப்போஸ்தலன் காரணம் அவன் முன்பு நின்று பெயர் வரேண்டியதின் காரணம் கர்த்தாவு பரஞ்சு எல்லாரும் என்ன ஆறானு பரையுன்னு சோதிச்சு. பத்ரோஸ் பரஞ்சு நீ ஜீவனுள்ள தெய்வத்தின் புத்திரனாகி கிறிஸ்து. பத்ரோஸே, ஜட ரத்தம் இது நினைக்க வெளிப்படுத்தி தந்தில்ல, சொர்க்கஸ்தனாக என்ற பிதாவு இதை நினைக்க வெளிப்படுத்தி தந்து நின்ற பேரு கேப ஆகும். நீ பாறையா, ஈ பாறமேல் நான் என்று சபைய பணியும். மனசிலாயோ? மனசிலாயோ? எந்தான ஈ கல்லின் மேல் எந்த சபைய பணியும்? ஈ கல் பண்ண ஆரா? கர்த்தாவாகிய இயேசு உன்னதனாகிய தெய்வம் பூமியில இட்ட சியோனில அபிஷேகிச்சு வச்ச மூலக்கல் சபையோட அஸ்திபாரமாகிய கல் ஆ கல்லின் மீது எந்த சபைய பணியும். நான் எனக்கு எந்த செய்யும்? சொர்க்கத்திலேயும் பூமியிலேயும் திறவுகோல் தரும். அதுகொண்டா இன்னும் கத்தோலிக்க சபையோட போப்பின் கையில் ரெண்டு தாக்கோல் உண்டு. ஒன்று சொர்க்கத்தில் திறக்கிறது, ஒன்று பாதாளத்தை திறக்கிறது. சுவிஸ் பேங்கினு உண்டு கேட்டோம் ஆ ரெண்டு தாக்கோல். சுவிஸ் கிரெடிட் யூனியன் பேங்கினும் உண்டு. அவர்னு எவ்வளோன்னு கிட்டியதுன்னு எனக்கு அறியத்தில்ல. அல்லேலூயா. ஆற ஆறு சோத்திர மருந்தில்ல. அப்போ அதுகொண்ட பத்ரோஸ் எந்த செய்து முன்பு நின்று கர்த்தாவு அவனை வெளிப்படுத்தி. அப்போ இப்பத்ரோசினும் முன்பனாய் இருக்கிற கிறிஸ்துவனை சிரத்திச்சு நோக்கணும். அப்போஸ்தலருட மகா அப்போஸ்தலன், புரோகிதன்மாருட மகா புரோகிதன், இ ரெண்டு பேரும் எந்த செய்யணும்? இவரை சிரத்திச்சு நோக்கணும். புரோகிதனும் ஆற நோக்கணும், ஈ இயேசுவினை நோக்கணும். அப்போஸ்தலனும் ஆற நோக்கணும், ஈ கிறிஸ்துவினை நோக்கணும். அப்ப விசுவாசி ஆற நோக்கணும். அல்லேலூயா, அல்லேலூயா. நோக்கணும் கிறிஸ்து தலை. தலை இத்தலையிட கண்ணு அப்போஸ்தலன். தலையிட கண்ணு அப்போஸ்தலன். வா பிரவாஜகன். அடுத்தது யாரு? கை. இடையன் சேர்க்கிறவன், காலு சுவிசேஷகன் தூரம் போகிறவன், காது கேட்கிறவன் உபதேஷ்டாக்கன்மார். இங்கே அஞ்சு விதமாய ஸ்தானம் கர்த்தாவிஞ்ச சபை யாரு குணப்படான்னு அறியாமா விசுத்தன்மார் சீர்பட்டு சொர்க்கராஜ்யத்திலேக்கு போகுவான் வேண்டி அஞ்சு விதமாய ஸ்தானத்தில் தெய்வம் எந்த செய்திருக்கணும். ஈ சபையை ஈ பூமியில் கர்த்தாவு தன்னை சொந்த இரத்தம் கொண்டு விலைக்கு மேடிச்சு அவன் ஸ்தாபிச்சு வச்சிருக்கணும். நல்லா சிரத்திச்சோழணும். ஈ அஞ்சு விதமாய ஸ்தானம் தெய்வ சபைக்கு தெய்வம் ஏற்படுத்தி வச்சிருக்கணும். இது வழி அல்லாத ஒரு மனுஷனும் எது செய்ய பற்றதில்ல, சொர்க்கராஜ்யம் போக பற்றதில்ல. நல்லா மனசிலாக்கணும். எபேசிய லேகனத்தில் இதை குறித்து வளர வக்தமாயிட்டு தெய்வம் பறஞ்சு பரிசுத்தவான்மார் சீர்படையேண்டியதுன்னு அவன் சிலர கிறிஸ்துவின் சபையிட பூரண வளர்த்தி பிராபிக்கேண்டியதுன்னு சிலர் அப்போஸ்தலராயும் சிலர பிரவாசகன்மாராயும் சிலர சுவிசேஷகன்மாராயும் சிலர இடையன்மாராயும் சிலர உபதேஷ்டக்கன்மாராயும் கர்த்தாவை ஸ்தாபிச்சு. அப்ப இவரெல்லாம் ஆற நோக்கணும், இவரை இயேசுவினை நோக்கணும், வளர சிரத்திச்சு நோக்கணும். இன்னும் இயேசுவினை நோக்கின விஷயத்தை குறித்து நம்ம சிந்திக்க போகணும். ஆ லைட்டு இடம் பறையணும். அப்போ லூக்கா சுவிசேஷம் ரெண்டாம் அத்தியாயத்தின்ட 22-23 வாக்கியம் வேகம் வேகம் வாய்க்கணும். லூக்கா சுவிசேஷத்தின் ரெண்டாம் அத்தியாயத்தின் 22-23 வாக்கியம். மோசையுடைய நியாயப்பிரமாண பிரகாரம் அவளுடைய சுத்திகரண காலம் திகழ்ந்தப்போ கர்த்தாவின் விசுத்தமாய் இருக்கணும்னு கர்த்தாவின் பிரமாணத்தின் பிரகாரம் மதி கர்த்தாவின் அர்ப்பிக்குவான் தேவாலயத்தில் கொண்டு வந்து. நல்லா சிரத்திச்சொல்லணும். இயேசு கிறிஸ்து எந்த செய்து ஜனிச்ச உடனே கிறிஸ்துவின் அப்பனும் அம்மையும் தேவாலயத்தில் கர்த்தாவினை அர்ப்பிப்பான் கொண்டு வந்து. எந்தனு கொண்டு வந்து அர்ப்பிக்கிறது என்ன வச்சா எந்தரா ஏல்பிக்கிறது ஏல்பிக்கிறது என்ன வச்சா டெடிக்கேஷன். டெடிக்கேட் செய்வான் வேண்டி இவட எந்த செய்தோ தேவாலயத்திலே கொண்டு வந்து. அப்போஸ்தலோட ஒன்னாமத்த அப்போஸ்தலன் புரோகிதன் மகா புரோகிதன் இயேசு அவனை இப்பிரகாரம் எந்த செய்து கொண்டு வந்து ஏல்பிச்சு. மோசையோட நியாயப்பிரமாணத்தில் அநேக காரியம் மோசையை கொண்டு தெய்வம் பறஞ்சு. அதில் ஒன்று என்னான அறியாமா, நீ இஸ்ரேல் மக்களை தெய்வ சன்னதியில் வரும்போ அவரை அனுகிரகிக்கணும். அது எங்கே அனுகிரகிக்கணும், சங்கியா புஸ்தகம் 6 அத்தியாயத்தின் 22-3 வாய்க்கும்போ அப்படி இருக்கிறது. நம்பர்ஸ் 6:22 பின்னும் கர்த்தாவு மோசையோடு அருளி செய்தது ஆரோனோடும் கண்ட ஆரோன ஆத்தியத்தை புரோகிதன் ஆத்தியத்தை புரோகிதன் ஆரா ஆரோன் அவனோடு பறஞ்சதா ஆரோனோடும் உத்தரன்மாரோடும் பறையேண்டியது நீங்கள் இஸ்ரவேல் மக்களை அனுகிரகிச்சு சொல்லேண்டியது எந்தன்னு வச்சால் யெகோவா ஏற்பிக்கப்படுந்த ஒன்று யெகோவா நின்ன அனுகிரகிச்சு காக்குமாறாகட்டே. யெகோவா திருமுகம் நின்மேல் பிரகாசிப்பிச்சு கிருப உண்டாயிருக்குமாறாகட்டே. தெய்வத்தின் கிருப அவன் திருமுகம் பிரகாசிப்போ அதன் மேல் உண்டாயிருக்குமாறாகட்டே. இங்கன இஸ்ரவேல் மக்கள் மேல் என்ற நாமம் வைக்கணும், நான் அவரை அனுக்கிரகம். இதா மோசையுடைய பிரமாணம். நல்லா சிரத்தி சொல்லணும். ഞാൻ രണ്ടും തെളിവിച്ചു തരണം. മോശയുടെ പ്രമാണം ഇത്, ഒന്നാമത്തെ പുരോഹിതനാകുന്ന ആരോനോട് ദൈവം കൽപ്പിച്ച ഇത്. പിന്നെ ഇവിടെ കർത്താവായ യേശു ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ സംഭവിച്ച ഇത്. അപ്പൊ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് മാമോദീസം മുക്കുന്നത് എവിടെയെന്ന് വന്നത്? എവിടെയെങ്കിലും കാട്ടാമോ വേദപുസ്തകത്തിൽ? ഇനി ശിശുക്കളെ കൊണ്ടുവരുമ്പോൾ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ശിശുക്കൾ അവൻ എന്ത് ചെയ്തു? തന്റെ കരത്തിലെടുത്ത് അനുഗ്രഹിച്ചു. മത്തായി 19, മാത്യു 19 ചാപ്റ്റർ 13 മുതൽ 15 വരെ വായിക്കുമ്പോൾ അവിടെ തെളിവായിട്ട് പറഞ്ഞിരിക്കുന്നു. വേഗം എടുത്ത് വായിക്കണം. മത്തായി 19:13. ശിശുക്കളെ അവന്റെ അടുക്കിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശു പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുക്കിലേക്ക് വരുവാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? തടുക്കരുത്. അങ്ങനെ ഉള്ളവരെന്നാ സ്വർഗരാജ്യം. ആരെന്നാ സ്വർഗരാജ്യം? ശിശുക്കളിന് സ്വർഗരാജ്യം എന്ന് പറഞ്ഞോ? അങ്ങനെ ഉള്ളവരുടെ സ്വർഗരാജ്യം. നല്ല ഓർത്തോളാണ്. ശിശുക്കൾ എന്റെ അടുക്കിലേക്ക് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്? തടുക്കരുത്. അതുകൊണ്ടായിന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റിവിടാനാ മാമോദീസ. പറ്റത്തില്ല. അടുത്ത് കർത്താവ് ഈ ശിശുവിനെ കുറിച്ച് എന്ത് പറഞ്ഞെന്ന് അറിയാമോ? നമുക്ക് മത്തായി 18:3 വായിക്കാം. മത്തായി സുവിശേഷം 18:3. വളരെ ശ്രദ്ധയാ ദൈവവചനം നാം പരിശോധിക്കണം. നിങ്ങൾ മാനസാന്തരിയപ്പെട്ട് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും വരത്തില്ല സ്തോത്രം. മാനസാന്തരിയപ്പെട്ടവന് വരും. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ ശിശുക്കളാകണം? മാനസാന്തരിയപ്പെട്ട് ശിശുക്കളാകുന്നവന് സ്വർഗരാജ്യം. മനസ്സിലായോ? പിടികിട്ടിയോ? ഒന്നാമത്തെ ഉപദേശം, മാനസാന്തരിയപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരിയത്തിന് യോഗ്യ ഫലം കാക്കണം. അല്ലേലൂയ. അവനാ സ്വർഗരാജ്യം. സ്വപ്നം കണ്ടുകൊണ്ട് സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞ് ആര് നശിച്ചു പോകുന്നു? അല്ലേലൂയ. ഇതാ ക്രിസ്തുവിനെ നാം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. അടുത്ത് ലൂക്കാസ് സുവിശേഷം 2:49. ഇപ്പോ അർപ്പിച്ച ക്രിസ്തു, അനുഗ്രഹിച്ച് ശിശുക്കളെ അനുഗ്രഹിച്ച ക്രിസ്തു. ഇപ്പോൾ മതി. 12 വയസ്സിൽ അവൻ പുരോഹിതന്മാരുടെ ഇടയിൽ ഇരുന്ന് അവരുടെ ആചാരങ്ങളെയും അവരുടെ സമ്പ്രദായങ്ങളെയും കുറിച്ച് കർത്താവ് ശ്രോത്യം ചോദിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. വല്ലതും പുത്തി വരുന്ന വയസ്സാ കേട്ടോ 12 പറയുന്നത്. പുത്തി വന്നപ്പോൾ കർത്താവ് എന്ത് ചോദിച്ചു? അവരുടെ ഇടയിലിരുന്ന് ഉപദേശിക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. തിരുവെളുത്ത് പരിശോധിച്ചു കൊണ്ടിരുന്നവർ, ഇവന്റെ ജ്ഞാനം, ഇവന്റെ ചോദ്യത്തിന് അവരിന് ഉത്തരം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ഭ്രമിച്ചത്. അപ്പൊ 12 വയസ്സിൽ അവൻ പിതാവിന് ഏറ്റവകളിൽ ഇരുന്ന ക്രിസ്തു. 3, 1 കൊച്ചിലെ ഏൽപ്പിച്ച ക്രിസ്തു, ഇപ്പൊ പിതാവിന് ഉള്ളതിൽ ഇരുന്ന ക്രിസ്തു. 2, 3 ക്രിസ്തു. ലൂക്ക 2:50-51 വായിക്കുമ്പോൾ അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. സ്വന്തം അപ്പനും അമ്മയ്ക്കും ഗ്രഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. നാസരേത്തിൽ വന്ന് അവർന്ന് കീഴ്പ്പെട്ടി ഇരുന്നു. അല്ലേലൂയ. യേശു എന്ത് ചെയ്തു? അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്ന്, നിന്റെ അപ്പനും അമ്മയ്ക്ക് നീ കീഴടങ്ങിയാൽ നിന്റെ മക്കൾ നിനക്ക് കീഴടങ്ങും. അല്ലേലൂയ, അല്ലേലൂയ. അവൻ പിതാവിന് എപ്പോഴും കീഴ്പ്പെട്ടത് കൊണ്ടാ, ക്രൂസിന്റെ മരണത്തോളം അനുസരിച്ചത് കൊണ്ടാ അനുസരണം നമുക്ക് കൽപ്പിച്ചിരിക്കുന്നത്. അവൻ ഒന്നിലും ലംഘനം കാട്ടിക്കൊണ്ട് നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലേലൂയ്യ. എല്ലാവറ്റെയും അവൻ അനുസരിച്ചത് കൊണ്ടാണ് നമുക്ക് അനുസരണ അവൻ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അനുസരിക്കണം. അപ്പൊ ഇവിടെ തൻ്റെ അപ്പനും അമ്മയ്ക്കും എതിനു വേണ്ടി അനുസരിക്കണം? ഒരപ്പം പറഞ്ഞ് മോൻ്റെ അടുത്ത് ക്രിസ്മസിന് ചാരായം ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞ് ഡാ കുടിയിടാന്ന്. അവൻ പറഞ്ഞ് ഞാൻ കുടിക്കത്തില്ല എന്ന്. ഡാ ബൈബിളിൽ ഉണ്ടല്ലോ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടണമെന്ന്. മനസ്സിലായോ? അപ്പം മത്തിയം കുടിക്കാൻ മോനിന് ഒളിച്ചു കൊടുത്ത് കുടിയിടാന്ന്. അപ്പൊ മകൻ പറഞ്ഞ് ഞാൻ കുടിക്കത്തില്ല എന്ന്. അതിന് അപ്പം പറഞ്ഞ പ്രമാണം എന്താണെന്ന് അറിയാമോ? വേദപുസ്തകത്തിൽ ഉണ്ടല്ലോടാ അപ്പനും അമ്മയ്ക്കും അനുസരിക്കണമെന്ന്. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? തിരുവള്ളത്ത് നിന്റെ അപ്പനും അമ്മയ്ക്കും കർത്താവിൽ അനുസരിക്കണം. അല്ലേലൂയ്യ, അല്ലേലൂയ്യ. ദൈവ പ്രമാണത്തിൽ തന്നെ അനുസരിക്കണം. ദുഷ്ടനും തുന്മാർക്കനും വിഗ്രഹത്തെ സേവിക്കുന്നവനും ഇരുന്ന് നീ ഇപ്പോ ഞാൻ വരുന്ന വഴിയിൽ തന്നെ നീ വരണമെന്ന് വെച്ചാൽ അതിന് അനുസരിക്കാൻ പ്രമാണമില്ല. അപ്പൊ ലോകത്തിലുള്ള രാജാക്കന്മാരനെ അനുസരിക്കണമെന്നുണ്ട്. അവൻ നാളെ ഒരു ബിംബത്തെ വെച്ച് എല്ലാരും സേവിക്കണമെന്ന് പറഞ്ഞ് അനുസരിക്കണമോ? ഇല്ല, കർത്താവിൽ അനുസരിക്കണം. അല്ലേലൂയ. കർത്താവിന്റെ പ്ലാൻ പ്രകാരം, അവന്റെ വചനപ്രകാരം, തിരുവെഴുത്ത് പ്രകാരം മാത്രമേ നാം എന്ത് ചെയ്യണം? അനുസരിക്കണം. അതിനുവേണ്ടി ഒരു കാര്യം തെളിവിച്ചു. ഇപ്പോ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്ന ക്രിസ്തു നമ്മുടെ ജീവിതം പരിശോധിക്കണം. നമ്മുടെ ജീവിതം പരിശോധിക്കണം. അപ്പനും അമ്മയെന്ന് പറയുന്ന പെറ്റ അമ്മ അപ്പനും അമ്മയും മാത്രമല്ല, നമ്മുടെ ആത്മീയ പിതാവും നമുക്ക് എന്തരെ തകപ്പനും തായുമാ അവരിനും കീഴ്പ്പെട്ടിരിക്കണം. ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ പെറ്റല്ലോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അല്ലേലൂയ, അല്ലേലൂയ. ആത്മീയ പിതാക്കളിനും നാം കീഴ്പ്പെട്ടിരിക്കണം. അടുത്തത് ലൂക്ക 2:52 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു, അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്നപ്പോൾ അവന് എന്തുണ്ടായെന്നറിയാമോ? 4 അനുഭവമാണ്. എന്തര്? ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവകൃപയിലും മനുഷ്യരുടെ ദയവിലും അവൻ വർത്തിച്ചു വളർന്നു. അല്ലേലൂയ, അല്ലേലൂയ. എന്തിന്? ഇന്ന് രക്ഷിക്കപ്പെട്ടവന് മാനസാന്ദ്രിയ വചനം അറിയത്തില്ല. അല്ലേലൂയ. രക്ഷയുടെ വചനം നിനക്കുണ്ടോ? അല്ലേലൂയ. വേദപുസ്തകത്തിലുള്ള 66 പുസ്തകം എടുക്കാൻ അറിയത്തില്ല. 60 വർഷം 70 വർഷം ക്രിസ്ത്യാനിക്ക് നീ എന്തിലാ വളർന്നത്? എന്തിലാ വളർന്നത്? ഇവിടെ മറ്റ എല്ലാ ജ്ഞാനവും ഉണ്ട്. ശ്രദ്ധിച്ചോളണം. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും കൃപയിലും മനുഷ്യരുടെ ദയവിലും വർത്തിച്ച് വളർന്നു. അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ. ദൈവവചനത്തിലും പരിജ്ഞാനത്തിലും ദൈവകൃപയിലും നീ വളരണം. വെറും ജഡത്തിൽ മാത്രം വളർന്നാ പോരാ. ഈ ലോകത്തിന്റെ ഈ പരിജ്ഞാനത്തിൽ മാത്രം നീ ഡിഗ്രി പ്രാപിച്ച പോരാ. അല്ലേലൂയ. ദൈവിക ജ്ഞാനത്തിലും വളർത്തിയിലും ദൈവകൃപയിലും മനുഷ്യരുടെ ദയവിലും നീ എന്ത് ചെയ്യണം? വളർന്നിരിക്കണം. അപ്പൊ യേശുവെ ശ്രദ്ധിച്ചു നോക്കണം. യേശുവെ ശ്രദ്ധിച്ചു നോക്കണം. യേശു ഇപ്രകാരം ഭൂമിയിൽ അവൻ വളർന്നു. അടുത്തതായിട്ട് 5 വാക്യം, 5 ക്രിസ്തുവെ നാം ശ്രദ്ധിക്കണം. കൊലോസ്യലേഖനം 2:9. ഇങ്ങനെ ഇവൻ വളർന്നതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചോളണം. യേശുവാനവർ ജ്ഞാനത്തിലും വളർത്തിയിലും ദൈവകൃപയിലും മനുഷ്യരുടെ ദയവിലും വളർന്നപ്പോൾ ഇവനിൽ എന്ത് കാണപ്പെട്ടെന്ന് അറിയാമോ? ദൈവതത്വത്തിന്റെ പരിപൂർണത ശരീരപ്രകാരം അവനിൽ വസിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. അകത്തല്ല വസിച്ചത് കേട്ടോ, ശരീരം പുറത്താ. അല്ലേലൂയ. എന്തിനായി വായിക്കണോ? ഞാൻ അതാ വായിച്ച, ഞാൻ കാണാതെ പറഞ്ഞുകൊണ്ട് പോവും. ഓരോരുത്തം പറയും, ഇവിടെ ആരെയും കാണുന്നില്ല ഞാൻ, നിന്റെ കണ്ണ് കുരുടായി പോയി. അല്ലേലൂയ. ഇങ്ങനെ ആരാ ജീവിക്കുന്നത്? ഒന്നും ഇവിടെ ഒരുത്തരെയും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവനെ കാണുന്ന വേറെ ആരെയും കാണണ്ട. അല്ലേലൂയ. ദൈവതത്വത്തിന്റെ പരിപൂർണത ദേഹസ്വരൂപമായി ശരീരപ്രകാരമായി അവനിൽ വസിച്ചു. ഇവൻ തികഞ്ഞവൻ. അല്ലേലൂയ. ഇവനല്ലാതെ ഇനി ദൈവികം ഈ ഭൂമിയിൽ വെളിപ്പെടത്തില്ല. ദൈവത്തിന്റെ സകല പരിപൂർണത ശരീരപ്രകാരമായി വെളിയിലെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവനിൽ വിളിച്ചു. ഈ വളർത്തി പ്രാപിക്കുന്നവന്റെ ശരീരത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഈ അനുഭവം പ്രാപിച്ചവൻ, ഈ ക്രിസ്തുവെ കണ്ടവന്റെ ശരീരത്തിൽ ഈ ദേശസ് വെളിപ്പെടും. ഇതാ ദൈവത്തിന്റെ ക്രിസ്തുവിനെ കാണുന്നവന്റെ അനുഭവം. അകത്തെ മാത്രമല്ല പുറത്തെയും രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അടുത്തത് വായിക്കാം. ഇപ്പോ ഈ പുറത്തെയും അവന് ദേഹരൂപമായി ദൈവത്തിന്റെ സകല പരിപൂർണതയും വെളിപ്പെട്ട ക്രിസ്തു അടുത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ജ്ഞാനം കിട്ടിയ ഉടനെ അവൻ നേരെ പോയി യോർദാനിൽ സ്നാനമേറ്റു. ലൂക്കാ സുവിശേഷം 3:21 വേഗം വായിക്കണം. ആര്? ജനം എല്ലാം. ഏത് ജനം എല്ലാം? യൂദേയ, യെരുസലേം, യോർദാൻ അക്കരയിലുള്ള ജനം വരെ യോഹാൻ സ്നാപകന്റെ പ്രസംഗത്തെ കേട്ട് അവർ വന്ന് സ്നാനം ഏറ്റപ്പോൾ, അതാ ജനം എല്ലാരും വന്ന് ജനം ഏറ്റ സ്നാനം ഏറ്റപ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു എന്ത് ചെയ്തു? സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന്, ഹെവൻ ഓപ്പൺ. ഹല്ലേലൂയ. ഇതാ ഫസ്റ്റ് അനുഭവം കേട്ടോ. ഹല്ലേലൂയ. സ്വർഗം ആദ്യം തുറന്നത് പരിശുദ്ധാത്മാവ് വാൻപുറാവായി അവന്റെ മേൽ ആവർത്തിച്ചപ്പോൾ സ്വർഗം എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം അവന് ലഭിച്ചു. ഇവൻ എന്റെ സ്നേഹപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ഹല്ലേലൂയ ഹല്ലേലൂയ. വേറെ ഒറ്റ വ്യക്തിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം ഈ ഭൂമിയിൽ കിട്ടിയിട്ടില്ല. എന്റെ യേശുവിന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സാക്ഷ്യം. ദൈവം അവൻ എന്ത് പറഞ്ഞു? യോഹന്നാൻ തടുത്തപ്പോൾ, നീ ഇപ്പോൾ ഇടന്നോ. ഇങ്ങനെ എല്ലാ നീതിയും നിവർത്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവദേശ ശരീരപ്രമായിട്ട് ജ്വലിച്ചവന് ഒരു നീതി നിവർത്തിക്കണമെങ്കിൽ ജഡത്തിൽ പാപത്തിൽ ജന്മമെടുത്ത പടുപാവിയെ നിനക്കിത് നിറവേറ്റണമാ. ഹല്ലേലൂയ. ഈ നീതിക്ക് വേണോ? എന്താ ഇവിടെ മത്സരം? എന്തിനാ ഇതിന് മത്സരം? ഈ ക്രിസ്തുവെ ശ്രദ്ധിച്ചു നോക്കുന്നവൻ സ്നാനമേൽക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന് സ്വർഗം തിറക്കും കേട്ടോ. ഹല്ലേലൂയ. പത്രോസ് അതാ പ്രസംഗിച്ചത്, നമുക്ക് വായിക്കണ്ട. അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുമ്പോൾ, ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനത്തിന് വേണ്ടി സ്നാനമേൽപ്പിക്കും. എന്താ? പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ഇത് കേട്ട ഉടനെ അവരെന്തൊരു ചെയ്ത്? സ്നാനമേറ്റു. 3000 പേർ സഭയോട് ചേർത്ത് കൊള്ളപ്പെട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി വേറെ ഉപദേശം വേണോ? വെളുക്ക വെളുക്ക പറഞ്ഞു തരാം വേദപുസ്തകത്തിൽ. അപ്പോ ഇവിടെ ആരാ? സ്നാനപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. എത്ര? 6 വിഷയം സ്നാനപ്പെട്ട ക്രിസ്തു. 7 വിഷയം ലൂക്കാ 4:1. അടുത്ത് ഒരു കൂട്ടർ പറയുന്നു സ്നാനപ്പെട്ടാ മതി, രക്ഷിക്കപ്പെട്ടാ മതി, അതിന്റെ അപ്പുറം ഒന്നുമില്ല, സ്വർഗം പോവാന്ന് പോവാൻ പറ്റത്തില്ല. യേശു സ്നാനപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവിന്റെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവാൽ അഭിഷേകം പ്രാപിച്ചു. വേഗം വായിക്കണം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. യോർദാനിലേ അവൻ അഭിഷേകം പ്രാപിച്ചുകൊണ്ടാ അവിടെ വിട്ട് തിരിച്ചത്. അല്ലല്ലോയ്യ. അപ്പൊ സ്നാനമേറ്റ ഒരു വ്യക്തി അടുത്ത അനുഭവം എന്താ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് അവിടെ വിട്ടു പോകണം. അല്ലേലൂയ. അടുത്ത സ്റ്റെപ്പ് അതാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. അപ്പോസ്തലർ 10:38 കൂടെ ഉപവചനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നസരേനാകിയ യേശുവിന്റെ ദൈവം പരിശുദ്ധാത്മാവാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അതുകൊണ്ടാ രക്ഷിക്കപ്പെട്ട് 3.5 കർത്താവോട് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നതായ സീസന്മാർ ഒരു ഉപദ്രവം വന്ന ഉടനെ എന്ത് ചെയ്തു? ഇവിടെ വസ്ത്രം വരെ ഉരിഞ്ഞിട്ടുകൊണ്ട് ഓടി. നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ് എന്റെ അടുക്കിലേക്ക് കേൾവിപ്പെട്ട പിതാവിന്റെ വാഗ്ദത്തം നിവർത്തിക്കേണ്ടിയതിന് യെരുശലേമ വിട്ട് നിങ്ങൾ വാങ്ങിപ്പോകരുത്, കാത്തിരിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എതിർപാർത്തിരിക്കുന്നവന് ലഭിക്കും. അപ്പൊ അങ്ങനെ കാത്തിരുന്നപ്പോൾ അവരുടെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ലഭിച്ചു. ശക്തി ലഭിച്ച ഉടനെ എന്തൊരു ചെയ്തു, ഒരു സ്ത്രീയുടെ മുന്നേ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം സഭിക്കവും സത്യവും ചെയ്ത പത്രോസ് ഈ ആത്മാ വന്ന ഉടനെ എന്തിനായെന്നറിയാമോ, തലകീഴായിട്ട് ക്രൂശിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു. ധൈര്യം കണ്ട ശക്തി. ഹല്ലേലൂയ. കളത്താറുത്താലും ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. അതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ഏത് നിന്ദ അപമാനം വന്നാലോ, ഏത് ദൂഷണം പടുതോൽവി വന്നാലോ, അവന് ലോകർ എല്ലാരും തള്ളിയാലോ, അവനിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ലോകത്തെ കാട്ടിലും വലിയവൻ. അവനെ ആശ്വസിപ്പിച്ച്, അവന് ബലം കൊടുത്ത്, അവനെ ധൈര്യപ്പെടുത്തി, അവന് എല്ലാവറ്റെയും വെളിപ്പെടുത്തി അവനെ മേലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവൻ വേണമോ? ഇവൻ ആരാ കാര്യസ്ഥൻ? ഇവൻ ആരാ ആശ്വാസപ്രദൻ? ഇവൻ ആരാ നിനക്ക് സഹായി? ഇവിടെ ഒരുത്തം എളിച്ചു നടക്കാൻ വയ്യാത്തവനെ പിടിച്ചു നടത്തണമെങ്കിൽ മണിക്കൂറിന് ഡാലർ കൊടുക്കണം. ഹല്ലേലൂയ. ഇവൻ എന്നേക്ക് നമ്മളോട് കൂടെ ഇരിക്കുന്ന സഹായി. ഹല്ലേലൂയ. മരണത്തിന് വിട്ടുമാറാത്ത സഹായി, പരിശുദ്ധാത്മാ. ഹോ, എന്തോ ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപ. ശക്തി ലഭിച്ച് സാക്ഷിയാകണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവാൽ ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ച ഉടനെ ക്രിസ്തു എന്ത് ചെയ്തെന്നറിയാമോ? അപ്പോസ്തല 10:38, നസരേനായ യേശുവിനെ ദൈവം പരിശുദ്ധ ആത്മാവാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്യുന്നവനായി. നിന്റെ ജീവിതത്തിൽ വല്ലതും നന്മ ചെയ്യണമെങ്കിൽ പരിശുദ്ധ ആത്മാവ് വേണം. ഹല്ലേലൂയ. മനസ്സിലായോ? പരിശുദ്ധ ആത്മാവാല പലി അംഗീകരിക്കപ്പെടുന്നത്. ഒരു പലിയിൽ യാഗപീഠത്തിൽ തീ കത്തിയില്ലാതെ സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കത്തില്ല. പരിശുദ്ധ ആത്മാവിന്റെ അഗ്നി നിന്റെ ജീവിതത്തിൽ കത്തി ജ്വാലിച്ചെങ്കിൽ മാത്രമേ ദൈവം നിന്നെ പ്രസാദിപ്പിക്കൂ. നിന്നെ കൊണ്ട് വല്ലതും ദൈവത്തിന് നന്മ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച് അവൻ എന്ത് ചെയ്ത്? നന്മ ചെയ്യുന്നവനായി ചുറ്റിത്തിരിഞ്ഞ് പിശാസിന്റെ ശക്തിയിൽ അകപ്പെട്ട എല്ലാ പേരെയും വിടുവിക്കുന്നവനായി, അല്ലെങ്കിൽ പൂത നിന്നെ പരിച്ചുകൊണ്ടിരിക്കും. ചാത്താൻ നിന്നെ പരിച്ചുകൊണ്ടിരിക്കും. യേശു പരിശുദ്ധാത്മാവാലും ശക്തിയാലും നിറയ്ക്കപ്പെട്ട ക്രിസ്തു. അടുത്തത് എന്തര്? 8 ക്രിസ്തു. ലൂക്ക 6:12 വായിക്കുമ്പോൾ, വേഗം വായിക്കണം. ലൂക്ക 6:12 വായിക്കുമ്പോൾ അവൻ അധികനേരം പ്രാർത്ഥിക്കുന്ന ക്രിസ്തു. ചിലവരെല്ലാം പറയുന്ന, എന്തിനാ ഇത്ര നേരം പ്രാർത്ഥിക്കേണ്ടത്? അകത്ത ഉള്ളത് വായിൽ വാക്ക് വരുന്നതിന് മുന്നേ അവൻ കേണുന്നില്ലയോ? ഹല്ലേലൂയ. യേശുവെ അഭ്യസിച്ച യവനും കുരുവിനെ പോലെ ആകും. സീസൺ എപ്പോഴും കുരുവിന് മേധയാകാൻ പറ്റത്തില്ല കേട്ടോ. കുരുവിന് മീതെ പോകുന്നമാരാ ഇവനെല്ലാം. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തു? രാത്രി മുഴുവനും, വൈകിട്ട് 6 കാലത്ത് 6 വൈകിട്ട് 4 എന്റെ കർത്താവ് പ്രാർത്ഥനയിൽ കളിച്ചവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂര്യൻ അസ്തമിച്ചത് തൊട്ട് അടുത്ത കാലത്ത് വരുന്നത് വരെയിലും എന്റെ കർത്താവ് ക്രിസ്തമനയിൽ ഒലിയോമലയുടെ താളെ യെരുശലേമിന് 2 അപ്പുറം അവൻ രാത്രി മുഴുവതും കെദരോൻ തോട്ടത്തിന്റെ ക്രിസ്തമിനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചവൻ. യഹോവ വിറ്റ്നസിൽ ലേമൻ കീമൻ എല്ലാം പ്രാർത്ഥിക്കണ്ട, നീ ശൂന്യമാകും. എന്റെ ദൈവം എന്തിനു പ്രാർത്ഥന അവൻ അറിയാം. ഒരു ദിവസം തനിക്ക് മരണമുണ്ട്. ഹല്ലേലൂയ. ആ മരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ, മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ, മരണവാതിലുകളിൽ നിന്ന് തന്നെ ഉദ്ധരിപ്പാൻ ശക്തിയുള്ള ദൈവത്തെ നോക്കി ഉറച്ച വിളിയോട്, ബലത്ത കണ്ണൂരോട് അഭയാചന കളിച്ചു. തനിക്കുണ്ടായ ഭയഭക്തി നിമിത്തം കേൾക്കപ്പെട്ട് മരണത്തിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. അപ്പൊ അവൻ എന്തു ചെയ്തു? അധിക നേരം പ്രാർത്ഥിക്കുന്ന ക്രിസ്തു. നമുക്ക് പ്രാർത്ഥിക്കണമോ വേണ്ടിയോ? വേണ്ടിയോ? ചെണ്ട അടിച്ച് മുളങ്ങുന്നതിൽ വരുന്ന സ്തോത്രമല്ല, ഹൃദയം തകർന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രമാ ദൈവത്തിന് വേണ്ടിയത്. അല്ലേലൂയ എന്നാ ഞാൻ പറയട്ട. ഒരു വ്യക്തിക്ക് ഉറച്ച നിലവിളി വിളിക്കാൻ പറ്റും. ആര്? പത്തിമോസ് കുരുടന് സാധാരണ വിളിയില്ല. അവന്റെ വിളിക്ക് ഒരു വ്യത്യാസമുണ്ട്. കാരണം എന്താ? അവന് വേണ്ടിയത് കാഴ്ച. അല്ലേലൂയ അല്ലേലൂയ. തന്നെ നോക്കി വിളിക്കുന്ന ഏവർക്കും സത്യമോ, തന്നെ നോക്കി വിളിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥൻ. അല്ലേലൂയ. പത്തിമോസ് കുരുടന്റെ വിളി എല്ലാവരുടെ സത്യത്തെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മേലായിരുന്നു. ദാവീദിന്റെ പുത്രാ. അല്ലേലൂയ. അവൻ അവന് നേരായിട്ട് കടന്നു വന്നു. ദൈവത്തെ വരുത്തുന്നത് പ്രാർത്ഥനയുടെ വിളിയാ, ഉയർത്ത ചത്തമാ അവനെ വരുത്തുന്നത്. അല്ലേലൂയ. അപ്പോൾ അധിക നേരം പ്രാർത്ഥിക്കുന്ന ക്രിസ്തു. 8:9 വിഷയം ലൂക്കാസ് സുവിശേഷം 4:2. എല്ലാം എഴുതി വച്ചോളണം ഹൃദയത്തിൽ. മതി. ഉപവാസിക്കുന്ന ക്രിസ്തു. അല്ലേ ലൂയ അല്ലേ ലൂയ. ആരനും സ്തോത്രം മരുന്നില്ല. എന്ത് ചെയ്യണം? നമ്മുടെ ക്രിസ്ത്യാനിയ ജീവിതം ജയകരമായി ദൈവത്തിന്റെ സന്നിധിയിൽ വിടുതലകളും വരങ്ങളും പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപവാസത്തിൽ കളിക്കണം. യേശു ഉപവാസിത്ത ക്രിസ്തു. ഇവനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇവിടെ ആരെങ്കിലും നമുക്ക് ശ്രദ്ധിക്കണമോ? ഇതെല്ലാം നമുക്ക് വരഞ്ഞ് തന്നിരിക്കുന്നില്ലയോ പരിശുദ്ധാത്മാ? അവന്റെ ജീവിതം മുഴുവതും തന്നിരിക്കുന്നു. കാരണം അറിയാൻ ചാത്താൻ ഇവ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന അവന്റെ തല തകരും. അല്ലേലൂയ. യേശു ചാത്താനെ ജയിച്ചത് എവിടെ വെച്ച്? ഉപവാസത്തോട് പ്രാർത്ഥന. ഈ വക പിശാസ് പോണമെങ്കിൽ ഉപവാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ചില ഭൂതം മാറണമെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ മുന്നേറ്റത്തിന് ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളെ തടഞ്ഞ് നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത തരാതെ നിന്റെ തലമുറകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതം പോണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഉപവാസിക്കണം. അല്ലേലൂയ. അല്ലെങ്കിൽ നീ നേടിയതെല്ലാം ചാത്താൻ അവതര പോലെ പാറ്റി പറത്തും. തലമുറകളിന് വേണ്ടി കണ്ണീരോട് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നീ എന്ത് ചെയ്യണം? ഉപവാസിക്കണം. ചാത്താനെ ജയിക്കുവാൻ അവരെ ബന്ധിച്ചിരിക്കുന്ന ലോക ആത്മാവ്, ദുഷ്ടാത്മാവ്, പിശാചീയ ഡെവിൾ സ്പിരിറ്റ്, അത് അവനെ വിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥന. അല്ലേലൂയ അല്ലേലൂയ. യേശു പ്രാർത്ഥിച്ചു, ഉപവാസിച്ച ക്രിസ്തു. 10 വിഷയം ലൂക്ക 5:24. ഇതാ ഇന്ന് ഒറ്റ മനുഷ്യന് ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാ ഈ വിഷയം. ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് മാത്രമേ അധികാരമുണ്ട്. എല്ലാരും വാതറന്ന് പറയണം. ഭൂമിയിൽ പാപത്തെ ക്ഷമിക്കുവാൻ പാപികളായ ഒറ്റ പാതിരിക്കും അച്ഛനും കൊടുത്തിട്ടില്ല ഈ അധികാരം. എന്റെ യേശുവിന് മാത്രമേ പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരം കൊടുത്തിട്ടുള്ളൂ. അല്ലല്ലോ അയ്യാ. അപ്പൊ ആരെടുത്ത് പാപത്തെ ക്ഷമിക്കുവാൻ അധികാരമുള്ളവൻ ക്ഷമിച്ചാ നീ ഭാഗ്യവാൻ. ലംഘനം മറച്ചും പാപം മോചിപ്പിച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ അധികാരമുള്ളവനടുത്ത് നീ കടന്നു വന്നെങ്കിൽ അവന് നീ എന്ത് സ്വാതന്ത്ര്യരാകും? നീ വിടുവിക്കപ്പെടും. ഇതിന് മാത്രം വെച്ച ഒരുത്തന് അധികാരം കൊടുത്തിട്ടില്ല. അല്ലേലൂയ. പാപത്തെ ക്ഷമിക്കുവാൻ, പാപത്തെ മോചിപ്പാൻ, പാപത്തിൽ നിന്ന് കളവി വിടുവിക്കുവാൻ അധികാരം ലഭിച്ച ഒരേ ഒരുത്തൻ ക്രിസ്തു. ഇവനെ ശ്രദ്ധിക്കുമ്പോ നമ്മുടെ പാപം പഞ്ചായിട്ട് ദൈവം മാറ്റിത്തരും. രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഈ അധികാരമുള്ള കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോ നമ്മുടെ പാപം ഹിമം പോലെ വെള്ളയായിരും. ഇവനെ ശ്രദ്ധിച്ച് നോക്കണം. അല്ലേലൂയ അല്ലേലൂയ. ഇവനെ മൂടുവാൻ വേണ്ടിയ ചാത്താൻ ഇവിടെ ചില അധികാരങ്ങളെ എടുത്ത് ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ്. ആരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. ശരിയായിട്ട് കണ്ണു തുറന്ന് നോക്കണം ഈ വേദവചനത്തിൽ. ഭൂമിയിലെ പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരുവനെ.
அடுத்தது யோகனான் 6:38 விஷயம், 11 விஷயம், எப்போதும் பிதாவின் கிதம் செய்யுங்க கிறிஸ்து. மதி அவன் செய்தது எப்போதும் பிதாவின் இஷ்டம். அப்ப நாம் யாருடைய இஷ்டம் செய்யணும்? வேகம் சத்தமா பறையணும், அவன் இஷ்டம் நாம் செய்யணும். கேட்டோம் அல்லேலூயா. நம்மளை ரட்சிச்சது, நம்மளை தெரிஞ்செடுத்தது, சாத்தான கையில் நம்மளை விடுவிச்சது எந்தாணன்னு அறியாமா? தெய்வ இஷ்டம் செய்யாத கிடக்கிற ஈ லோகத்தில் அவன் இஷ்டம் செய்து நீங்கள் மாதிரி காட்டி அவரே ஈ இஷ்டம் செய்வான் கொண்டு வரேண்டியது. அல்லேலூயா. அதுகொண்டா அவன் கிதம் அவன் எப்போதும் செய்து தன் சுய இஷ்டம் ஒன்றும் செய்யல. இந்த நம்ம ஏது இஷ்டமா செய்யுது? அல்லேலூயா. சிரத்திச்சு கொள்ளணும். நாம் புத்திரன் எப்போதும் பிதாவின் இஷ்டம் செய்யுனவனாயிருந்து பண்ணு எந்த இஷ்டம் ஒன்றும் நம்ம பாட எந்த இஷ்டம் வேண்ட பிரியனே அங்கே இஷ்டம் என்னில் பூர்ணமாக்கனே எந்தே இஷ்டம் ஒன்றும் வேண்ட பிரியனே அங்கே இஷ்டம் என்னில் பூர்ணமாக்கனே எந்த இஷ்டம் ஒன்றும் வேண்ட அந்த மாய்மாலமாய்ட்டு பாறையும். தெய்வ சந்நிதியில் வஞ்சிக்கிற வாக்குகள் கொண்டு நாம் பறையும் எந்த இஷ்டம் ஒன்றும் வேண்டாம். தெய்வ இஷ்டம் செய்யணும். அல்லேலூயா. நாம் தெய்வ இஷ்டம் செய்யுனவராயிருக்கணும். இயேசு எப்பொழுதும் தன் அயச்சவன் இஷ்டம் மாத்திரம் செய்து, அடுத்தது அவன் எப்பொழுதும் பிதாவின் மகத்துவம் மாத்திரம் தேடிய கிறிஸ்து. அல்லேலூயா, அல்லேலூயா. இந்த யோகனான் 8:29 யோகனான் 8:29 அல்லேலூயா. வருந்த ஆரணங்களும் அவனை போல அவனு பிரசாதம் உள்ளது மாத்திரம் செய்யும். நான் அவனு பிரசாதம் உள்ளது தெய்வ மக்கள் செய்தங்க இவட வல்லதண்டினா அவனை வித்தியாசம் வருமோ? ரெண்டு கூடி உறவு வேணும் வேண்டாம்? வேணும், ஒன்றும் வேண்டாம். போலீஸ் ஸ்டேஷன் வேணும், மிலிட்டரி வேணும், எஃபிஐ வேணும், ஒன்றும் வேண்டாம். நான் அவன் இஷ்டம் மாத்திரம் செய்யணுமே. அல்லேலூயா. ஒரு பாவம் ஈ லோகத்தில் இருக்கத்தில்ல, ஒரு சாத்தான் இவட இருக்கத்தில்ல. அவன் கர்த்தாவே இன்னும் நான் எந்த செய்யணும், நின்ற கிதம் எனக்கு பிரசாதம் உள்ளது எந்தான் என்று கேட்டு செய்யுமானங்க எந்த ஒரு பாக்கியமாயிருக்கும். அல்லேலூயா. இது இல்லாதையா நான் எந்த தெய்வ கிட்ட என்னன்னு அறியுன்னு இல்லை. நீ தெய்வத்தோடு சோதிச்சோ அவன் எப்போலும் பிதாவின் பிரசாதம் உள்ளது செய்வார் தன்னை ஏற்பிச்சிருந்து அவன் பிதாவின் அடுத்து சோதிச்சு பிதாவ் பறையுன்னதை செய்து அதுகொண்டு பிதாவ் அவனை தனியே விட்டுட்டில்ல. அல்லேலூயா. பிதாவின் பிரியம் நாம் தேடி செய்யுமெங்கில் ஆ தெய்வம் நம்மளை ஈ மறுபூமியில் தனியே விடத்தில்ல. அல்லேலூயா, அல்லேலூயா. அப்ப தனிச்சு காணப்படுறது எந்தா? நாம் அவன் பிரசாதம் அவன் பிரியம் செய்யாத்தது கொண்டா. அடுத்தது 13 விஷயம், 17:4 வாக்கியம் யோகனான் 17:4 வேகம் வாய்க்கணும். பூமியில நாம் எந்த செய்யணும்? அவனை மகத்துவப்படுத்தணும். அல்லேலூயா. வாயில் கேன்சர் வந்தா பின்ன மகத்துவப்படுத்த பற்றதில்ல. கேட்டோம் அல்லேலூயா, அல்லேலூயா. வாயும் கிழிச்சு ரெண்டு ஆக்சிஜன் அகத்திட்டு மிஷியம் பி 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 செய்யும்போ பின்ன பற்றத்தில்ல. அதுகொண்டு எந்த செய்யணும்? இன்று நாம் அவனை மகத்துவப்படுத்தணும், அவன் நாமத்தின் தக்க மகத்துவம் கொடுக்கணும். அல்லேலூயா. நமக்கு நல்ல ஹார்ட் தந்து, நல்ல லங்ஸ் தந்து, நல்ல ஸ்டொமக் தந்து, நல்ல கிட்னி தந்து, நல்ல கண் தந்து, நல்ல பிரெயின் தந்து இன்னும் ஓர்ம உள்ள காலத்தில் அவனை ஸ்துதிச்சு வளரும். அல்லேலூயா, அல்லேலூயா. அவன் எந்த செய்து பிதாவே எப்பொழுதும் அவன் மகத்துவப்படுத்தின கிறிஸ்து. ஓ எந்த ஒரு பாக்கியம் அவன் ஜீவிதம் இல்லாத. இனி வேற ஒரு ஜீவிதம் நமக்கு வேணோ? வேணோ. இவனை சிரத்திக்க பற்றாத ஞான் ஒன்றும் காணுமில்ல. நீ இந்த கண்ணு சாத்தன் குருடாக்கியதா? இன்னும் ஈ கிறிஸ்துவனை நீ காணணும். നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പിതാ എപ്പോഴും മഹത്വപ്പെടണം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ മഹത്വപ്പെടണം, എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ക്രിസ്തു മഹത്വപ്പെടണം, അല്ലേലൂയ, എൻ്റെ ആരാധനയിൽ എൻ്റെ ദൈവം മഹത്വപ്പെടണം, എൻ്റെ അനുഭവ സാക്ഷിയിൽ ദൈവം മഹത്വപ്പെടണം, അല്ലേലൂയ അല്ലേലൂയ. അടുത്തവരെ കുത്തുവാനല്ല സാക്ഷി, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, അല്ലേലൂയ. അങ്ങനെയുള്ളതായ അനുഭവത്തോട് പിതാവ് മഹത്വപ്പെടുത്തും ക്രിസ്തു. ഓ എന്തോ ഒരു വാക്യം. 14-ാമത്തെ വിഷയം, തിന്നുന്നതും കുടിക്കുന്നതും മറക്കുന്ന ക്രിസ്തു. ഇവിടെ തിന്നാനും കുടിപ്പാനുമായി ഇവിടെ കിടന്ന് ചാകുന്നത്. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൽ അവനെപ്പോഴും തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം ഒതുക്കി വയ്ക്കും. കാരണം അവൻ്റെ തിന്നുന്നതും കുടിക്കുന്നതും പിതാവിൻ്റെ വേല ചെയ്ത് തീർക്കുന്നതാണ്. യോഹന്നാൻ 14:34, യോഹന്നാൻ 4:34 വായിക്കാം. യോഹന്നാൻ 4:34 വേഗം വായിക്കണോ? കണ്ടാ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. മനസ്സിലായോ? നമ്മുടെ വേല ചെയ്യുന്നോ? നമ്മളെ അയച്ചവൻ തിരഞ്ഞെടുത്തവന്റെ വേല ചെയ്യുന്നോ? അത് ചെയ്യാതെ തിന്നരുതെന്ന. ഒരുത്തൻ ജോലി ചെയ്യാതിരുന്ന അവൻ എന്തൊരു ചെയ്യരുത്, എന്തരുത്, തിന്നരുത്. അപ്പൊ തിന്നണമെങ്കിൽ വേല ചെയ്യണം, കർത്താവിൻ്റെ വേല ചെയ്ത് തിന്നണം. ദൈവം ആരോഗ്യം തരുന്നതാ നമുക്ക് വേല ചെയ്യാൻ പറ്റുന്നത്, അല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്ത് തിന്നണം. മനസ്സിലായോ? ഇതാ പ്രമാണം, ദൈവപ്രമാണം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? തന്നെ അയച്ചവൻ്റെ വേല ചെയ്ത് തീർക്കുന്നതാ എൻ്റെ ഭോജനം, എൻ്റെ ആഹാരം, അല്ലേലൂയ. അതുകൊണ്ട് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്താൽ നമ്മൾ നശിച്ചു പോകും, തളർന്നു പോകും, താളടിയായി പോകും. ഈ ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ നിത്യജീവനിലേക്ക് ഫലം കാണും, അല്ലേലൂയ. ജീവമന്ന അവൻ തരും, മറിവാനമന്ന തരും. പിതാവിൻ്റെ മേശയിൽ നമുക്ക് പന്തിയുണ്ട്, അല്ലേലൂയ. അതിനുവേണ്ടി നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. 15 എത്ര വചനം സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞ്. അതുകൊണ്ട് ലൂക്ക 21:34 ഒന്ന് വായിക്കണം. കർത്താവ് നമുക്ക് എച്ചരിക്കുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് നമുക്ക് ആലോചന തരുന്ന വിഷയമാണ്. നിങ്ങളുടെ ഹൃദയം പാരപ്പെട്ടിട്ട് അന്ന് നീ കൈവിട്ടു പോകും കേട്ട. ഇവിടെ നേടിയതെല്ലാം കൈവിട്ടു പോകും. ത്രാണിക്കേറ്റ ഒരു വീട് വേണ്ടും, പിന്നെ അതിൻ്റെ ടാക്സി, അതിൻ്റെ യൂട്ടിലിറ്റി, അതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി ഡബിൾ ഡ്യൂട്ടി, ട്രിപ്പിൾ ഡ്യൂട്ടി. ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ബൈബിൾ സ്റ്റഡി ഇല്ല. തൻ്റെ കളിവിന് മേറായിട്ട് കാറ് വേണ്ട, മറ്റവൻ ഒരു കാറ് വേണ്ടിയ. അവൻ ടൊയോട്ട എടുത്തെങ്കിൽ ഇവൻ BMW, അവൻ BMW എങ്കിൽ ഇവൻ റോൾസ് റോയ്സ്, ബെൻസ്, ഇങ്ങനെ മസ്തിരം വിട്ട് വേണ്ടി കാട്ടണം. ചിലവരെ വീട്ടിൽ പെന്തേ കോസ്തേ എന്ന് പറയുന്ന ദൈവമക്കളുടെ വീടുകളിൽ ഈ പിശാച് കയറി. പള്ളിയിൽ പോവാം മെസ്റ്റഡീസ് ബെൻസ്, ജോലിക്ക് പോവാം മറ്റേ ഡപ്പ. പള്ളിയിലില്ലേ കാണണം എന്റെ ഇവന്റെ ജഡത്തെ. 10 പേര് കൂടുന്ന ഇവന്റെ കെറ്റ് കെതറിലില്ലേ ഇത് കാട്ടണം, അല്ലേലൂയ. ആരാ, ആരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്? ദൈവജനത്തിന്റെ കാര്യം, രക്ഷിക്കപ്പെട്ടവന്റെ കാര്യം. സൂക്ഷിച്ചോളണം, ദൈവസന്നിധിയിൽ കൊടുക്കണം. ലൗകികത്താൽ നിന്റെ ഹൃദയം പാരപ്പടരുത്, അല്ലേലൂയ. പാരമടയരുത്, ഈ പാര ഇരിക്കുമ്പോ നീ മേലോട്ട് പറക്കത്തില്ല, അല്ലേലൂയ. ഒരു കണിയെപ്പോലെ ആ ദിവസം വരും, എന്റെ കർത്താവ് കള്ളനെ പോലെ വരും, അന്ന് നിനക്ക് മേലെ പറക്കാൻ പറ്റത്തില്ല, ഇത് പിടിച്ച് താളയിടും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, പെരുന്തീണ്ടിയിനാലും ലൗകിക കലയിനാലും വെറിയ, ഇതെല്ലാം ഒരു വെറിയ ലഹരിയ, ഈ ലഹരിയെല്ലാം മാറ്റണം, അല്ലേലൂയ. യേശു പറഞ്ഞത് അവൻ പുജുപ്പ് കുടിപ്പുകളെ ഈ ലോകത്തിന്റെ എല്ലാവറ്റും അവൻ വെറുത്തു. അങ്ങനെയുള്ളവരായി നാം കാണണം. അടുത്തത് എന്തര്, യോഹന്നാൻ 5:34 15-ാമത്തെ വിഷയം, യേശുവിനെ ശ്രദ്ധിക്കുക. 15-ാമത്തെ വിഷയം, ആ ഇവിടെ നാല് പേര് പറഞ്ഞില്ലെങ്കിൽ ഇവന്റെ ഇവന്റെ പാട് തീർന്നു. ഒരു പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ അന്ന് പിന്നെ ആ കൂടി വരെ ഡാസ്. എന്തരാ കണ്ട മനുഷ്യന്റെ സാക്ഷ്യം എന്റെ യേശു എന്ത് ചെയ്തു? ആ പിതാവിന്റെ സാക്ഷ്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ സാക്ഷി വേണ്ട കേട്ടോ. ഇവിടെ ഏത് സാക്ഷി, പ്രസിഡന്റിന്റെ സാക്ഷി കിട്ടിയാലും അവിടുത്തെ സാക്ഷികളെ ഇനി പോകാൻ പറ്റത്തില്ല. അല്ലല്ലോയ്യ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? മനുഷ്യരുടെ സാക്ഷിയെല്ലാം എന്ത് ചെയ്തു? വേണ്ട. ഓ രാജാ, നീ നിന്നെ കൊണ്ട് ഞങ്ങൾ തേടി 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 അക്കരെ നിക്കറ വന്നു. എന്തിനാ വന്ന്? മലം പോലുള്ള അഞ്ചപ്പാൻ രണ്ട് മീനെ കൊണ്ട് തിന്നത്, വയറ് പെരുവയറ് നിറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ തേടി വന്നു. നിന്നെ പിടിച്ചു ഒന്ന് രാജാവാക്കിയ ഇനി ഗാലിലേയയിൽ ഒരു കുറവ് വരത്തില്ല. യേശു അവരുടെ മധ്യയിൽ നിന്ന് മറഞ്ഞുപോയി. അല്ലേലൂയ, അല്ലേലൂയ. ഇങ്ങനെ ഉണ്ട് ദൈവത്തെ തേടുന്നവന് ദൈവം കിട്ടത്തില്ല കേട്ടോ. അവരുടെ മധ്യയിൽ നിന്ന് ദൈവം കടന്നുപോകും, പാസ് ചെയ്ത് കളയും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളണം. ഈ ദൈവം എന്ത് പറയുന്നു? മനുഷ്യരുടെ സാക്ഷി അവന് വേണ്ട. മനുഷ്യരുടെ സാക്ഷികളെ വെറുത്ത ക്രിസ്തു. അടുത്തത് പതിനാറാമത്തെ വിഷയം, 5:41 വായിക്കാം. വേഗം വായിക്കണം. അല്ലേലൂയ. ഇവിടെ മനുഷ്യന്റെ ബഹുമാനം വേണ്ട, എന്തെല്ലാം കട്ടി ഉയർത്തി പണിയുന്നു. അല്ലേലൂയ. ദൈവം ഒരു കൃപ തന്നാ മതി. ഒരു ആർക്കൻ വായിക്കാൻ ഒരു കൃപ തന്നാ മതി. പിന്നെ അവനെ സഭ ആരാധനയ്ക്ക് തലയിൽ തൂക്കി ചുമന്നു കൊണ്ടുവരണം. അല്ലേലൂയ. ചിലവരിന് ഒരു പാടാൻ ദൈവം കൃപ കൊടുത്താൽ മതി. പിന്നെ നാല് പേര് പൊയ്ക്കു കൊണ്ടുവരണം. ഉണ്ടോ ഇല്ലയോ ഇതെല്ലാം? ഇനി ഒരാളിന് പലതും പ്രേയർ ലീഡ് ചെയ്ത ഒരു കൃപ കിട്ടിയാൽ മതി. പിന്നെ അവരെ മറ്റവരെല്ലാം താങ്ങണം അവന്റെ പുറത്ത്. ഇവിടെ എന്റെ യേശു മനുഷ്യരുടെ മഹിമ ഒരിക്കലും എന്ത് ചെയ്തില്ല, തേടിയില്ല. അല്ലേലൂയ, അല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ഈ തികഞ്ഞ സ്വർഗത്തിലെ പുത്രർ, സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും സാക്ഷി ലഭിച്ച ഇവൻ ഒന്നും തീ നേടിയില്ലെങ്കിൽ നമ്മൾക്ക് എന്തരാ? ഇവിടെ കർത്താവിന്റെ ശ്രേഷ്ഠദാസം വല്ല കള്ളം വരുമ്പോ ഫുൾബീറ്റിൽ നിന്നുകൊണ്ട് അടിച്ചു പൊളുത്തി വിടും. അന്ന് ഈ ജാതികളുടെ ഇടയിലായിരുന്നത്. ഓ ഇന്ന ആള് ഇത്ര കൊല്ലം ഇന്ന സ്ഥാനത്തിലിരുന്നു, ഇത്ര കൊല്ലം ഇന്ന ഇടത്തിൽ പ്രസിഡന്റായിരുന്നു, സ്റ്റേറ്റ് പ്രസിഡന്റായിരുന്നു, പള്ളിയിൽ അധ്യാപകനായിരുന്നു, പിന്നെ ഹോട്ടൽ പണി ചെയ്ത്. ഇതെല്ലാം വേണ്ട ദൈവസന്നിധി. അല്ലേലൂയ, അല്ലേലൂയ. മനുഷ്യരാൽ വരുന്ന പ്രൈസ്, ബഹുമാനം എന്ത് ചെയ്തു? എന്റെ യേശു വെറുത്ത്. ഇവനെ കാണാൻ പറ്റുന്നോ നമുക്ക്? അല്ലേലൂയ. മനുഷ്യരാൽ വരുന്ന ബഹുമാനം വെറുത്ത്. യോഹന്നാൻ 5:30 വായിക്കാം. അല്ലേലൂയ. അവന് ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഒന്നും ചേർത്ത് വെച്ചില്ല. ഇവിടെ ഒന്നും വല്ലതും ചേർത്ത് വെച്ചോ? ഒന്നും ചേർത്ത് വയ്ക്കാതെ ക്രിസ്തു, എനിക്ക് സ്വന്തമായി ഒന്നുമേയില്ല. എനിക്ക് സ്വന്തമായത് ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. എന്റെ പിതാവിന് ഏറ്റ എല്ലാവറ്റെയും ചെയ്തു. അല്ലേലൂയ. അവന് വേണ്ടി അവൻ ഒന്നും ചേർത്ത് വെച്ചില്ല. ഇവനെ ശ്രദ്ധിച്ച് നോക്കണം. നമ്മുടെ കണ്ണവനെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ മാറും? അല്ലേലൂയ. അവൻ ചേർത്ത് വെച്ചത് നല്ല മുത്തുക്കൾ. അല്ലേലൂയ. സ്വർഗത്തനായ പിതാവിന്റെ സന്നിധിയിൽ ബലവാന്മാരവൻ കൊള്ളയായിട്ട് കാഴ്ചവെക്കും. നമ്മൾ ചേർത്ത് വെച്ചത് എന്താ? അഗ്നി പരിശോധിക്കും, അഗ്നി പരിശോധിക്കും. അതുകൊണ്ട് നമ്മളെ നാമേ ശ്രദ്ധിച്ചു കൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണം. അവൻ എന്ത് ചെയ്തില്ല ഒന്ന്. അടുത്ത് യോഹന്നാൻ 5:30 അടുത്ത വിഷയം കൂടെ പറഞ്ഞിരിക്കുന്നു. 18-ാമത്തെ വിഷയം. അതിനു മുന്നേ പറഞ്ഞ് ഞാൻ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല, സ്വന്തമായി ഒന്നും തേടിയില്ല. അതിന്റെ അർത്ഥം മറ്റവൻ ചെയ്യുന്ന പോലെ ഞാൻ കാപ്പി അടിക്കുന്നില്ല. മനസ്സിലായ? ഒരുത്തൻ ഇവിടെ തള്ളിയിട്ടെങ്കിൽ മറ്റവനും പോയി കിടന്ന് തള്ളിയിടുന്നു കേട്ടോ. അല്ലേലൂയ. ഒരുത്തൻ പ്രോസ്പെരിറ്റി പറഞ്ഞ് മറ്റവനും പറയുന്നു, ഒരുത്തൻ വല്ലതും കള്ളപ്രവാചനം പറഞ്ഞെങ്കിൽ ഇവനും കള്ളപ്രവാചനം പറയുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് ഈ നോർത്ത് അമേരിക്കയിലോ ഭാരതത്തിലോ അന്ന് വേദപുസ്തകത്തിൽ ഇരുന്നതുപോലെ ഒരു പ്രവാചകൻ ഇന്ന് ഉണ്ടെങ്കിൽ ആന്ത്രാക്സ് ആന്ത്രാക്സ് അയക്കുന്നവനെ വെളിപ്പെടുത്തുവാൻ ഉണ്ടായില്ലയോ? ഉണ്ടായില്ലയോ? പ്രവാചകൻ ആരാ? ജ്ഞാനതൃഷ്ടിക്കാരൻ. മനസ്സിലായ? എന്റെ തമിഴിൽ തീർക്കതരിശി എന്ന് വെച്ചാൽ ജ്ഞാനതൃഷ്ടി. ഈ ലോകത്തിൽ ഏത് മറിഞ്ഞിരുന്നാലും അവന്റെ കണ്ണിൽ എന്ത് ചെയ്യും? കാണും. വേദപുസ്തകത്തെ പരിശോധിച്ച് നോക്കണം. ഇന്ന് രാവിലെ ഞങ്ങൾ ധ്യാനിച്ച വാക്യത്തിൽ ബ്രദർ ജോസഫ് ബ്രദറും അന്നമ്മ സിസ്റ്ററും ഞങ്ങൾ കാലത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വായിച്ച പാകം ഇതായിരുന്നു. രാജാവിൻ്റെ മോം വയ്യാതെയായി. രാജാവിൻ്റെ ഭാര്യയെ പ്രവാചകന്റെ അടുത്ത് നീ വേഷം മാറി കുറച്ചപ്പം കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇവള് പോകുന്നത് മുന്നേ എന്ത് ചെയ്തെന്നറിയാമോ പ്രവാചകൻ? എന്തര് പറഞ്ഞെന്നറിയാമോ? രാജാത്തിയ, നീ വേഷം മാറി വന്നത് എന്തര്? ദൈവത്തിന്റെ ദോഷവാക്ക് നിന്നോട് അറിയിക്കാൻ എനിക്കുണ്ട് കേട്ടോ. എന്തൊരു വാക്കുണ്ട്? ദോഷവാക്ക്. ഇന്ന് കേട്ട പല്ലു പോകും കേട്ടോ. ഇന്നെല്ലാം മധുര വാക്കുകളാ കേൾക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോളണം. ഇവിടെ കാപ്പി അടിച്ചില്ല കർത്താവ്. പിതാവ് എത് പറയുമോ അത് മാത്രം ചെയ്യും. അല്ലേലൂയ. പിതാവ് പറയുന്നത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഈ വേദപുസ്തകത്തിൽ നിന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയത് പറഞ്ഞാൽ മതി. മറ്റവരിന് എന്ത് ചെയ്യും? ഗുണമുണ്ടാകും. വേഗം വായിക്കണം. മത്തായി 20:27-28. നല്ല ദാസൻ. ഇവൻ ആര്? നല്ല ദാസൻ. ഇത്രയും സ്വർഗത്തിൽ ഇറങ്ങിയ ദൈവം ഒരുത്തന്റെ കാല് കളുവാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അരണ്മനയിലിരുന്ന് പരിക്കാനല്ല വന്നത്. അവനിനി ഒരു പാർണമുണ്ട്. അല്ലേലൂയ. ആ പർണം ഓർത്ത ഉടനെ ഇവ എന്ത് ചെയ്തു? ദാസനായി അരേ കച്ച കെട്ടിക്കൊണ്ട് സീസന്മാരുടെ പാദങ്ങളെ കഴുകി. അല്ലേലൂയ. ഈ അനുഭവം ഇരിക്കണം നാം. തമ്മിൽ തമ്മിൽ പാദം കളുവുന്നവരായി, അടുത്തവന് സർവ് ചെയ്യുന്നവരായി, അപ്പൊ ആരെങ്കിലും നമുക്ക് എതിരാളി ഉണ്ടായിരിക്കുമോ? അല്ലേലൂയ. അല്ലേലൂയ. യേശു ക്രിസ്തു പാദം കഴുകിയവൻ. ഇവൻ നല്ല ദാസൻ. അടുത്ത വാക്യത്തിൽ അവൻ നല്ല ഗുരു. എങ്ങനെയുള്ള ഗുരു? വായിക്കാം. യോഹന്നാൻ 13:13. എന്നിൽ പാപം. യോഹന്നാൻ 13:13. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ശരി. അല്ലേലൂയ. ഈ ഗുരുവിൽ ഒരു കുറ്റവും കാണാൻ പറ്റാത്ത ഗുരു. അല്ലേലൂയ. അല്ലേലൂയ. അപ്പൊ നീ ഒരാളിന് സുവിശേഷം പറയുന്നെങ്കിൽ അവര് ചോദിക്കുന്ന ചുട്ടിക്കാട്ടുന്ന പാപം നിന്റെ ജീവിതത്തിൽ ഇരിക്കരുത്. അല്ലേലൂയ. മനസ്സിലായോ? നീ ഏതിനെല്ലാം അനുസരിച്ചോ അത് മാത്രമേ മറ്റവരടുത്ത് പറയണം. അല്ലേലൂയ. 30,000-10,000 രൂപയ്ക്ക് വാച്ച് കെട്ടിയിട്ടുണ്ട്, 14-കാരറ്റ് മോതിരത്തെ പോയി കറയാൻ പറയരുത്. 600-700 ഡോളറിന്റെ ബാഗ് വെച്ചുകൊണ്ട് പോയി അവന്റെ രണ്ട് കമ്മല കളയത്താൻ പറയരുത്. വിധി നിനക്ക് വിളന്നായി കേട്ടോ. അല്ലേലൂയ. നീ ആദ്യം പൂർണ്ണമായി അനുഭവിച്ചു മാതിരി കാട്ടി അത് അവരെന്ന് പറയുമ്പോൾ അവരെന്ന് ബല ചെയ്യും. അവരെ അനുസരിച്ചില്ലെങ്കിൽ ഉടനെ ദൈവകോപം അവരുടെ മേൽ നിലനിൽക്കും. അല്ലേലൂയ. വചനത്തെ നാം ആദ്യം അനുസരിച്ച് ആ അനുസരണയെ കാട്ടി മറ്റവരിന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോ അവൻ അനുസരിച്ചില്ലെങ്കിൽ ഏകന്റെ ലംഘനം കൊണ്ട് എന്ത് വന്നു? മരണം പോകുന്നു. അല്ലേലൂയ. ഒറ്റ കാര്യത്തിന് അനുസരണക്കേട് കാട്ടിയത് അവനിൽ മരണം വസിച്ചു. ഒരുത്തന്റെ അനുസരണ കൊണ്ട് ജീവൻ വന്നു. നാം ഏതിൽ അനുസരണക്കേട് കാട്ടുന്നോ അത് തൊട്ട് നമ്മളെ എന്തൊരു വസിക്കും? മരണം. ഓർത്തോളം. അല്ലേലൂയ. അതുകൊണ്ട് ഇത് കുരുടന് കുരുടൻ വഴി കാട്ടിയാൽ രണ്ടുപേരും എവിടെ പോയി വിളും? ഈ കാഹളത്തിൽ ഒരു ഒരിക്കൽ ഒന്ന് എഴുതിയിരുന്നു. ഭർത്താവ് വേലയ്ക്ക് പോവാതെ കിടന്ന് ഇവള് പോയി പറഞ്ഞ് ഈ കിടകിടന്ന നാളെ എന്ത് ചെയ്യും? എടി, നീ നാളെ തനത്തെ കുറിച്ച് പാരപ്പെടണ്ട. എന്ത് പറഞ്ഞ്? നാളെ കുറിച്ച് இவன் மடியம் வேலை செய்யாத வீட்டு கிடந்தாக்கல பாரிய பறஞ்சு ஈ கட கடந்தா நாளை எந்தரா செய்யணும். அப்ப அவன் பறஞ்சது எந்த நாளைய குறிச்சு நீ பாரப்படறதுன்னு எழுதிட்டுண்டல்லோ. நாளை ஆய உடனே பிச்சாந்த திவசம் இவன் வயறு விசக்குன்னு குறைச்சு கஞ்சி தான் சோதிச்சு. அப்ப அவள் பண்ணு மனுஷ அப்பம் கொண்டு மாத்திரமல்ல தெய்வ வச்சனை கொண்டும் கண்டா அங்கோட்டும் எடுக்கா இங்கோட்டும் எடுக்கா. அதுபோல ஞங்களோட இடையில பறையும் ரெண்டு பேரும் நடந்து ஒருத்தன் கையில சோறுண்டாயிருந்து உச்சைக்கு விசந்த உடனே ஒருத்தன் பொதி அழிச்சு தின்னான் தொடங்கி கூட போயவனை இவன் கண்டில்ல. உடனே இவன் பறஞ்சு தன்னைத்தான் சிநேகிக்கிறது போல பிறனையும் சிநேகிக்கணும். உடனே அவன் பஜனம் பறஞ்சு அடுத்தவன்ட பொருள் இச்சிக்கிறதே நல்ல. இன்னும் அதுபோல பஜனை எடுக்க நல்ல கழிவுள்ளவரா நம்ம பத்தி. ஒரு உபதேசம் பறையுன்னு முன்னே நாலெண்ணம் இங்கோட்டு பறையா பஜனம் எடுக்கும் என்ன எந்தில்ல பிரவர்த்தனம் இல்ல. பிரவர்த்தனம் இல்ல ரெண்டு பேருந்து சிக்ஷையா. இதுன்னு காரணம் எந்த வஜனத்தை விருதாவா எடுத்து எந்த வஜனத்தை கேட்டோ பிரவர்த்தி இல்லாத இங்க வஜனம் எடுக்கிறவரு சிக்ஷ நல்லா சிரத்திச்சு கொள்ளும். அதுகொண்டு இவட கர்த்தாவ் எந்த செய்து நல்ல குரு எப்பொழுது மாதிரி காட்டி குற்றம் கண்டுபிடிக்காத மாதிரி காட்டி. 21 சத்ருவ சிநேகிக்கிற கிறிஸ்து தன்னை ஒற்றி கொடுத்த யூதாச கூட அவன் எஞ்சு செய்து சிநேகிதனே என்று விளிச்சு. அல்லேலூயா அல்லேலூயா. வேகம் நிறுத்தாம போகணும். அப்ப சத்ருவ சிநேகிச்ச மத்தாய் 26:49-50 யூதாச சிநேகிதனே என்று விளிச்சு. அடுத்து யோகன்னான் 11:33 யோகன்னான் 11:33 கண்ட நம்ம ஒரு கஷ்டம் காணும்போது மனசலிஞ்சு கரையுன கிறிஸ்து. அல்லேலூயா. அடுத்தவன் ஒரு வீழ்ச்சையோ தாழ்ச்சையோ கண்ட உடனே பிரசம்சிக்கிற கிறிஸ்து அல்ல. அவன் எந்த செய்யணும் மனசலியுன கிறிஸ்து கரையுன கிறிஸ்து. அல்லேலூயா அல்லேலூயா. நம்ம அவஸ்தகளை கண்டு மனசலியுன கிறிஸ்து. அடுத்த எந்த என்ன அறியாமா அவன் அதிகாரத்தோடு சம்சாரிக்கிற கிறிஸ்து. எல்லாரும் பறையும் ஓ கர்த்தாவே பிரார்த்தனையில் ஆத்தியம் வந்து இன்னும் நின்ற லாவண்ய வாக்குகளை ஞங்களோடு கேப்பிக்கணுமே. கர்த்தாவிட வாக்கு ஏதெல்லாம் உண்டன்னு அறியாமா தெய்வம் ஆத்தியம் லாவண்யமா சம்சாரிச்சு குறைச்சு கழியும்போ பொருள் திரிக்கும்போ தேவாலயத்தில் இருந்தவரெல்லாம் கல்லறியான் தொடங்கி பிடிச்சு கொண்டு போய் தள்ளான் தொடங்கி. அப்போ அவன் லாவண்ய வாக்குகளும் உண்டு தோசகரமாய வாக்கும் உண்டு. நல்லா சிரத்திச்சோம் ஏது வாக்குண்டு லாவண்ய வாக்கு உண்டு தோசகரமாய வாக்கு உண்டு. லூக்கா 4:32 லூக்கா சுவிசேஷம் 4:32 வாக்கியம் அவன் வசனம் அதிகாரத்தோடு ஆகையால் எந்த அங்கே வச்சா விஸ்மயிச்சுன்னு வச்சா ஆச்சரியப்பட்டது. எஸ் இப்போ ஆச்சரியப்பட்டு ஆ அதிகாரத்தில் தான் வீட்டில் போயிருந்து வாய்ச்சு நோக்கி குறைச்சு கழிஞ்சு ஈ அதிசயப்பட்ட லாவண்ய வாக்கு கேட்டு கொண்டிருந்த ஜனம் குறைச்சு கழிஞ்ச உடனே இவனை தேவாலயத்தில் பிடிச்சு தள்ளி கொண்டு போய் மலையின்னு தள்ளான் தொடங்கி. உபதேசம் வரும்போல கோபம் வருந்தது ஜனத்தின் மூர்க்கம் வந்தான். அதுபோல நம்ம புறப்பாடு புஸ்தகம் 33:3-6 வாய்க்கும்போ மறுபூமியில் தெய்வத்தின் சப்தம் கேட்ட ஜனம் இப்போ எந்திரிச்சு ஒரு தோஷகரமாய வாக்கு கேட்டு ஜனம் துக்கிச்சு. சிலப்ப லாவண்ய வாக்கும் கேட்கும் சிலப்ப தோஷகரமாய வாக்கும் தெய்வத்தின் அடுத்து உண்டு. அவன் வாக்கு அதிகாரம் உள்ளது. புறப்பாடு 33:3-6 வாய்க்கும்போ வழியில் வச்சு நான் என்ன நசிப்பிக்காதிருக்கேண்டியதுன்னு நான் என்று நடுவில் நடக்க இல்ல தெய்வம் வழியில் வந்தில்லை நம்ம கதி எந்த நீ துசாட்டியம் உள்ள ஜனமாக ஜனம் தூக்கிச்சு. ஆரும் தரிச்சதும் இல்ல ஒரு நிமிஷத்தில் எழுந்தேற்று நீங்களை இப்ப சங்கரிச்சு கலையும்னு பறஞ்சு அதிகார வாக்குண்டு. கேட்டோ லாவண்ய வாக்குண்டு தோஷகரமாய வாக்குண்டு. அடுத்து சிட்சிக்கின்ற கிறிஸ்து வேகம் மார்க்கு 16:14 வாய்க்கான் മാർക്കോസ് 14:16 ശിക്ഷിക്കുന്ന ക്രിസ്തു. വേഗം രണ്ട് വിഷയം കൂടെ പറഞ്ഞു തീർക്കാം. ആ കണ്ട, ശിക്ഷിക്കുന്ന ക്രിസ്തു. അടുത്ത്, എല്ലാരോടും അവൻ എന്ത് ചെയ്യത്തില്ല, ഇണങ്ങാത്ത ക്രിസ്തുവാ. എല്ലാരോടും ഇണങ്ങത്തില്ല ക്രിസ്തു. നാം പഠിക്കണം ക്രിസ്തുവിൽ. അപ്പൊ എല്ലാരും പറയും, ഓ നമ്മൾ ദൈവ മക്കളല്ലയോ, എല്ലാം ഒന്ന, വെളുത്തതെല്ലാം പാലല്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒന്നല്ല, യേശു ഇണങ്ങിയില്ല. യോഹന്നാൻ 2:24 വായിക്കണം. 26-ാമത്തെ വിഷയം അതിലേ ഇരിക്കുന്നു. രണ്ട് വിഷയമുണ്ട്, നല്ല ശ്രദ്ധിച്ചോളണം. യേശു എല്ലാരെയും അറിഞ്ഞിരുന്നത് കൊണ്ട് കണ്ട എന്ത് ചെയ്തില്ല, മനസ്സിലായോ? എന്റെ തമിഴിൽ ഇണങ്ങിയില്ല. അവരോട് എന്ത് ചെയ്തില്ല, ഇണങ്ങിയില്ല. ഇണങ്ങിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, പിണങ്ങി. ഇണങ്ങിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം പിണങ്ങി. കണ്ട, യേശു എല്ലാരെയും വിശ്വസിച്ച് അവരോട് ഇണങ്ങിയില്ല. നല്ല ശ്രദ്ധിച്ചോളണം. എല്ലാത്തെയും നമ്മൾ വിശ്വസിച്ച് ഇണങ്ങരുത്. അപ്പനായിരിക്കട്ടെ, മക്കളായിരിക്കട്ടെ, ദൈവസത്യത്തിന് വിട്ട് ഇണങ്ങരുത്. അല്ലേലൂയ, അതിനാ ഇണങ്ങരുത്. കണ്ട, പിതാവിന്റെ ഹിതം വിട്ട് ക്രിസ്തു എന്ത് ചെയ്തില്ല ലോകത്തില്, അവരോട് അവൻ ഇണങ്ങിയില്ല. ഓ എന്തോ ഒരു വിഷയമാ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി, എളി വരഞ്ഞു തന്നിരിക്കുന്നത്. ഇവനെ കൊണ്ട് എന്തുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. അടുത്തത് നോക്കണോ? 2:25 വായിക്കുമ്പോ, എല്ലാം അറിയുന്ന ക്രിസ്തു. എല്ലാവനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിന്റെ ആത്മാവുള്ളവൻ എല്ലാരെയും അറിയും. അല്ലേലൂയ, ആത്മവ്യവസ്ഥയിൽ അവൻ അറിയാനുള്ള താലന്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരും ബോധിച്ച് ബുദ്ധിമതി പറഞ്ഞു തരണ്ട. നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങൾക്ക് എല്ലാവറ്റെയും പറഞ്ഞു തരും. അല്ലേലൂയ. അപ്പൊ കണ്ട, എല്ലാരെയും ഇണങ്ങാത്ത ക്രിസ്തു. അടുത്ത്, വേല തികച്ച ക്രിസ്തു. തന്നെ ഏൽപ്പിച്ച ദൗത്യം ഈ ഭൂമിയിൽ നിറപടിയായിട്ട് ചെയ്തു തീർത്തു. യോഹന്നാൻ 17:4. പതിമൂന്നാമത്തെ വാക്യം കൂടെ വായിക്കാം. തന്ന വേല ചെയ്ത ഉടനെ അവൻ പിതാവിന്റെ അടുക്കിലേക്ക് പോയി. നമ്മളെ ഏൽപ്പിച്ച വേല നാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് എടുക്കുവാൻ എൻ്റെ കർത്താവ് വേഗം വരുന്നു. അല്ലേലൂയ, അല്ലേലൂയ. ഈ യേശുവിൽ പഠിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ യേശുവിൽ കണ്ടത് ചെയ്യുവാൻ ഏൽപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലേലൂയ.